السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. نعم.
بسم الله الرحمن الرحيم. اللهم إني أعوذ بك من الكسل والهرم والمكتم والمغرم، ومن فتنة القبر وعذاب القبر، ومن فتنة النار وعذاب النار، ومن شر فتنة الغنى، وأعوذ بك من فتنة الفقر، وأعوذ بك من فتنة المسيح الدجال. اللهم اغسل عني خطاياي بماء الثلج والبرد، ونقِ قلبي من الخطاياي كما نقيت الثوب الأبيض من الدنس، وباعد بيني وبين خطاياي كما باعدت بين المشرق والمغرب. رواه البخاري ومسلم، واللفظ للبخاري.
قال: اللهم إني أعوذ بك من الكسل والهرم. اللهم إني أعوذ بك. الله ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു. മിനൽ കെസൽ, കെസൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്, മടി. വൽ ഹറം, ഹറമും കഴിഞ്ഞ പ്രാർത്ഥനയിൽ വന്നതാണ് വാർദ്ധക്യം. വൽ മഅസമി വൽ മഗ്റം. അൽ മഅസം എന്ന് പറഞ്ഞാൽ തിന്മക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചിലർ പറഞ്ഞു അത് തിന്മ തന്നെയാണ്. അൽ മഅസം എന്ന് പറഞ്ഞാൽ ഇസ്മാൻ, തിന്മ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ വൽ ഹറം വൽ മഅസം. മഅസം എന്ന് പറഞ്ഞാൽ തിന്മ. അപ്പോൾ തിന്മയായി എന്തെല്ലാമുണ്ടോ അതിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വൽ മഗ്റം, അൽമഗ്റം എന്ന് പറഞ്ഞാൽ കടബാധ്യതകൾ പെരുക്കലാണ്. പ്രത്യേകിച്ച് കടം വീട്ടാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുക, അതാണ് മഗ്റം. അതാണ് മഗ്റം. കടം അനാവശ്യങ്ങൾക്ക് ചോദിക്കുക എന്നത് ഹറാമാണ്. അതുപോലെ തന്നെ ഹലാലല്ലാത്ത കാര്യങ്ങൾക്ക് ചോദിക്കുക എന്നതും ഹറാമാണ്. ചിലപ്പോൾ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായേക്കാം. ആ അവസ്ഥയാകട്ടെ വളരെ ഭയപ്പെടുത്തുന്ന അവസ്ഥകളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വീട്ടിക്കഴിയാത്തയാൾ മരിച്ചപ്പോൾ അയാളുടെ മനസ്കരിച്ചിട്ടില്ല. അപ്പോൾ അതാണ് അൽമഗ്റം, ആ അവസ്ഥ ഉണ്ടാകുന്നതിൽ നിന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു: അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ധാരാളമായി മഗ്റമിൽ നിന്ന് രക്ഷ ചോദിക്കുന്നുണ്ട്, കടബാധ്യതകൾ വർദ്ധിച്ചു കൊടുത്തു വീട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന്, എന്തുകൊണ്ടാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്ന റജുല ഇദാ ഗരിം ഹദ്ദസ ഫകദബ് വവഅദ ഫഅഖ്ലഫ്. ഒരാൾക്ക് കടം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇദാ ഹദ്ദസ കദബ്, സംസാരിച്ചാൽ കളവ് പറയും. വവഅദ അഖ്ലഫ്, വാക്ക് നൽകിയാൽ ലംഘിക്കും. അത് കടം അധികരിച്ചു കഴിഞ്ഞാലുള്ള പൊതുവെ കടക്കാരുടെ സ്വഭാവമാണത്. കാരണം പിന്നെ വാക്ക് പാലിക്കാൻ പറ്റൂല, കളവ് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഗുരുതരമായ അവസ്ഥയാണത്. വാക്കുകളിൽ കളവുണ്ടാവുക എന്നതും വാഗ്ദാനങ്ങൾ ലംഘിക്കാതിരിക്കുക എന്നതും നിഫാഖിന്റെ അടയാളങ്ങളിൽ പെട്ടതുമാണ്. അപ്പൊ ഇത്ര ഗുരുതരമായ കാര്യത്തിലേക്ക് അത് എത്തിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്റമിൽ നിന്ന് രക്ഷ ചോദിച്ചത്. പിന്നീട് അവിടുന്ന് പറഞ്ഞു: ومن فتنة القبر، ഖബറിലെ ഫിത്ന ഇപ്പോൾ കഴിഞ്ഞതാണ്. ഖബറിലുള്ള ചോദ്യം ചെയ്യൽ ഖബറിലെ ഫിത്നയാണ്. അപ്പോൾ അള്ളാഹുവെ, ഖബറിലെ ഫിത്നയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണം. അതുപോലെ തന്നെ വഅദാബിൽ ഖബർ, ഖബറിലെ പരീക്ഷണം കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഖബറിൽ ശിക്ഷയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഖബറിലെ പരീക്ഷണം എന്നാൽ മലക്കുകളുടെ ചോദ്യം ചെയ്യലാണ്. അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാലും ചിലപ്പോൾ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് വമൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൽ ഖബർ, ഖബറിലെ പരീക്ഷണത്തിൽ നിന്ന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ അള്ളാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൻ നാർ, അതുപോലെ അള്ളാഹുവെ നരകത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നരകത്തിന്റെ പരീക്ഷണം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സൂറത്തുൽ മുൽക്കിൽ വന്ന ആയത്താണ്. കുല്ലമ ഉൽഖിയ ഫീഹ ഫൗജുൻ സഅലഹും ഖസനതുഹ അലം യഅതികും നദീർ. അതിൽ നരകത്തിൽ ഓരോ കൂട്ടം പ്രവേശിക്കുമ്പോഴും അതിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് ഒരു താക്കീതുകാരൻ വന്നില്ലേ? അപ്പൊ ഈ ചോദ്യം നേരിടേണ്ടി വരുന്നത് ആർക്കാണ്? നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നവനാണ്. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ അവൻ രക്ഷപ്പെട്ടാലോ, പിന്നെ അവന് നരകത്തിലേക്ക് പ്രവേശനമേ ഇല്ല. അതുകൊണ്ടാണ് നരകത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞത്. വഅദാബിന്നാർ, അതുപോലെ നരക ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. വഅദാബി അന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഷർരി ഫിത്നത്തിൽ ഗിന, വമിൻ ഷർരി ഫിത്നത്തിൽ ഗിന, ധന്യതയുടെ പരീക്ഷണം, അതുകൊണ്ടുണ്ടാകുന്ന തിന്മയിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, വമിൻ ഷർരി ഫിത്നത്തിൽ ഗിന. ഒരാൾ ധനികനായി, അങ്ങനെ ധനികനാവുക എന്നത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ചിലർ വിജയിച്ചേക്കാം, ചിലർ പരാജയപ്പെട്ടേക്കാം. വിജയമുണ്ടാവുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു, പരാജയമുണ്ടാവുകയാണെങ്കിൽ അത് തിന്മയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വമിൻ ഷർരി ഫിത്നതി അൽഗിന. ധന്യതയുണ്ടാവുകയും അതിന്റെ പരീക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന തിന്മകൾ, അതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. എന്താണ് ധനികനായാൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ? ധനികനായാൽ ധാരാളം പരീക്ഷണങ്ങളുണ്ട്. അതിലൊന്ന് സമ്പത്തിന്റെ ഹക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളതാണ്. സകാത്ത് കൊടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ സദഖ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ധനികന് സംഭവിക്കാവുന്ന ഫിത്നകളിൽ ഒന്നാണ് ദരിദ്രരെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത്, അവരെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലീമത്തുകളിൽ ഏറ്റവും ഷെറായ വലീമ ഏതാണ്? ഫുഖറാക്കളെ ക്ഷണിക്കാത്ത വലീമയാണ്, ദരിദ്രരെ ക്ഷണിക്കാത്ത വലീമ, ദരിദ്രരായ ആളുകളെ വിളിക്കാത്ത വലീമ. അപ്പോൾ അത് ധനികൻ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന തിന്മകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ധനികർക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ഒന്നാണ് അഹങ്കാരം എന്നത്, സമ്പത്തുകൊണ്ട് അഹങ്കാരം കാണിക്കുക എന്നത്. അതിന്റെ ഭാഗമാണ് വസ്ത്രം താഴത്തുകൂടെ വലിച്ചഴക്കുക എന്ന്. ധനികനായ ആൾക്കാർക്ക് വസ്ത്രം താഴത്തുകൂടെ വലിച്ചഴക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവന്, വളരെ ദരിദ്രനാണെങ്കിൽ പൊതുവെ പഴയ കാലങ്ങളിൽ പ്രത്യേകിച്ച് അവന്റെ കയ്യിൽ പണം ഉണ്ടാവില്ല, ഉള്ള വസ്ത്രം തന്നെ തുന്നിക്കെട്ടിയതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ജറ ഇസാറഹു ബതറ, ആരെങ്കിലും അവന്റെ വസ്ത്രം അഹങ്കാരത്തോടുകൂടി വലിച്ചെറച്ചാൽ, ലാ യൻദുറുല്ലാഹു ഇലൈഹി, അള്ളാഹു അവനെ നോക്കുകയില്ല, വലാ യുസക്കീ, അവനെ ശുദ്ധീകരിക്കുകയില്ല, വലാ യുകല്ലിമോ, അവനോട് സംസാരിക്കുകയില്ല. കേവലം അഹങ്കാരമില്ലാതെ ഒരാൾ വസ്ത്രം വലിച്ചു താഴ്ത്തി നടന്നു കഴിഞ്ഞാൽ എന്താ അതിനുള്ള ശിക്ഷ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ, നിര്യാണിക്ക് താഴെയുള്ളത് നരകത്തിലാണ്. മാ അസ്ഫലൽ കഅബൈനി ഫഹുവ ഫിന്നാർ, നരിയാണിക്ക് താഴെ പോകുന്നത് നരകത്തിലാണ്. അത് അഹങ്കാരമില്ലാതെ ചെയ്താൽ. എന്നാൽ അഹങ്കാരത്തോടു കൂടി ഒരാൾ അങ്ങനെ വലിച്ചടിച്ചാൽ എന്താണ് അവന് സംഭവിക്കുക? അവനോട് അല്ലാഹ് സംസാരിക്കില്ല, അവനെ നോക്കുകയില്ല, അവനെ ശുദ്ധീകരിക്കുകയില്ല. രണ്ട് രൂപത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ധനികർക്ക് സംഭവിക്കാവുന്ന ഫിത്നകളിലൊന്നാണ് അഹങ്കാരം എന്നത്. ഇസ്തിഅല, ആളുകൾക്ക് മീതെ ഔന്നത്യം നടിക്കുക. അല്ലെ, സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ. അല്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ. ദുനിയാവിൽ ഔന്നത്യം ആഗ്രഹിക്കാത്തവർക്കാണ് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇബാദു റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർദി ഹൗന. അള്ളാഹുവിന്റെ അടിമകൾ ആരാണ്? അവർ ഭൂമിയിലൂടെ നടന്നാൽ താഴ്മയോടുകൂടി നടക്കുന്നവരാണ്. അപ്പോൾ ധനികർക്ക് സംഭവിക്കാവുന്ന ഫിത്നകളിൽ ഒന്നാണത്. അതുപോലെ തന്നെ അവർക്ക് സംഭവിക്കാവുന്ന മറ്റൊരു ഫിത്നയാണ് ഇസറാഫ്, ദൂർത്തടിക്കാനുള്ളത്. വീടുണ്ടാക്കും, ആകെ രണ്ടോ മൂന്നോ ആളുണ്ടാവും, പത്തു ഇരുപത് റൂം എടുത്തേക്കും, അല്ലെങ്കിൽ അഞ്ചാറ് റൂമുണ്ടാവും ഒരു വീട്ടിൽ തന്നെ. അതിൽ പല റൂമും അടച്ചിടുന്ന റൂമാണ്. അവിടെ ഒരാളും പ്രവേശിക്കൂല, ഒരാളും കയറൂല. അങ്ങനെ ഒഴിച്ചിടപ്പെട്ട റൂമുകൾ പിശാചിക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ പണം ചെലവഴിക്കുക, അനാവശ്യമായി പണം ദൂർത്തടിച്ച് കളയുക, അതുപോലെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ധനികർക്കുണ്ടാകാവുന്ന ഫിത്നകളിൽ ഒന്നാണ് ദേഹേച്ഛകളിൽ കൂടുതലായി വീണുപോവുക, സമ്പത്ത് ഉപയോഗിച്ച് പല ഹറാമുകൾ വാങ്ങിച്ചു കൂട്ടുക, ഭക്ഷണത്തിൽ ഹറാമുണ്ടാവുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഹറാമുകളിലേക്ക് പോവുക എന്നത്. അത് ആ ഫിത്നയിൽ നിന്നൊക്കെ. അപ്പൊ നീ ധനികനാണ് എങ്കിൽ ഈ പറഞ്ഞ ഫിത്നകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാ. ഇല്ല, ഈ പറഞ്ഞ ഫിത്നകളിൽ നിന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടൽ വളരെ കുറഞ്ഞ ആളുകളാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലോ വലിയ ശിക്ഷയാണ് ഇതിൽ പല തിന്മകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്തിട്ടുള്ളത്. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ ഫഖർ. ചില റിവായത്തുകളിൽ വഅഊദു ബിക മിൻ ഷർരി ഫിത്നത്തിൽ ഫഖർ അങ്ങനെ വന്നിട്ടുണ്ട്. ധനികനുണ്ടാകുന്ന ഫിത്ന നമ്മൾ പറഞ്ഞു, ദരിദ്രനും ഫിത്നയുണ്ട്. വനബ്ലൂകും ബിഷ്ഷർരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം തിന്മ കൊണ്ടും നന്മ കൊണ്ടും പരീക്ഷിക്കും. ധനികർക്ക് ഫിത്നയുള്ളതുപോലെ തന്നെ ദരിദ്രർക്ക് ഫിത്നയുണ്ട്. ദരിദ്രരുടെ ഫിത്നകളിൽ പെട്ടതാണ് സമ്പന്നരോടുള്ള അസൂയ. സുബ്ഹാനല്ലാഹ്, അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആരാണുള്ളത്? അല്ലെ, നമ്മൾ ധനികരുടെ ഫിത്ന കേട്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ധനിക ദരിദ്രനായത് എത്ര നന്നായി എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. എന്നാൽ അവർക്കുണ്ടാവുന്ന ഫിത്നകളിൽ പലരും രക്ഷപ്പെടാത്ത ഫിത്നയാണിത്, ധനികരോട് അസൂയ ഉണ്ടാവാന്നുള്ളത്. അസൂയയാകട്ടെ ഷറുകളുടെ കൂട്ടത്തിൽ കടുത്ത ഷറാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫലഖിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഒമിൻ ഷർറി ഹാസിദിൻ ഇദാ ഹസദ്, പ്രത്യേകം എടുത്തു പറഞ്ഞത്. ദുനിയാവിലെ ഷറുകളിൽ വളരെ ഗുരുതരമായ ഷറുകൾ മാത്രമേ ആ സൂറത്തിലുള്ളൂ, അതിലൊന്ന് തന്നെ. അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള കടുത്ത ആഗ്രഹം, ദുനിയാവിനോടുള്ള കടുത്ത ആഗ്രഹം, അത് ദരിദ്രർക്ക് സംഭവിച്ചേക്കാവുന്ന ഫിത്നകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ സമ്പത്തിനു വേണ്ടി അവനവന്റെ അഭിമാനം നശിപ്പിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ തരം താഴുക എന്നത്, അത് വളരെ മോശമായ അവസ്ഥയാണ്. ചില ദരിദ്രർക്ക് അത് സംഭവിക്കാറുണ്ട്, ആൾക്കാരുടെ മുന്നിൽ പൈസ ചോദിക്കുക, അതല്ലെങ്കിൽ അവന്റെ ദാരിദ്ര്യം എടുത്ത് പറയുക, അതല്ലെങ്കിൽ ധനികരുടെ മുന്നിൽ എത്തിയാൽ അവൻ വല്ല അടിമനെ പോലെ അങ്ങനെ നിൽക്കുക. പണം കാണാവുന്ന സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെ, ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ പണമില്ലാത്തവരോടൊരു സ്വഭാവമായിരിക്കും, പണമുള്ളവരോട് വേറെ സ്വഭാവമായിരിക്കും. പൈസ ഉള്ള ആളുകളോട് പെരുമാറുമ്പോൾ അവന് വളരെ ഒരു അടിമയുടെ രൂപത്തിലേക്ക് അവൻ മാറും. അവന്റെ താഴെയുള്ള ആളുകളോടാണെങ്കിലോ ഏറ്റവും കടുത്ത ജബ്ബാറുകളായ മുത്തഖബ്ബിറായ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് അവൻ മാറും. ചില തൊഴിലാളികളിൽ അത് കാണാൻ സാധിക്കും. അത് ഒരാൾക്കുണ്ടാവുന്ന ഫിത്നകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ മുറുഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, പൊതുവെ നാട്ടിൽ നല്ല മനുഷ്യന്മാർ ചെയ്യാത്ത കാര്യങ്ങൾ, ധനികരായ ആൾക്കാർ അവരുടെ മുറുവത്ത് പാലിക്കും, അവരുടെ തറവാടിത്തം, അവരുടെ സമ്പത്തിന്റെ ആദ്യത്വം, ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടി പൊതുവെ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്യില്ല. പക്ഷെ ദരിദ്രർക്ക് ആ പ്രശ്നമില്ല, അവൻ ദരിദ്രനാണെന്നുള്ളത് കൊണ്ട് തന്നെ സംസാരം ശ്രദ്ധിക്കൂല, ആളുകളുടെ മുന്നിൽ ഒരു വറായ കാണിക്കൂല, സൂക്ഷ്മത ഉണ്ടാവില്ല. ഇതൊക്കെ ദരിദ്രർക്ക് ഉണ്ടാവുന്നപ്പോ കുറെ ഫിത്തനയായി. അപ്പൊ ധനികർക്ക് ഉണ്ടാവാവുന്നത് പോലെ തന്നെ ദരിദ്രർക്കും ഫിത്തനുണ്ട്. രണ്ടുപേരും ആ ഫിത്തനകൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടാകാവുന്ന ധാരാളം ഫിത്തനകളിൽ പെട്ടതാണ് ക്ഷമ കാണിക്കാതിരിക്കുക, അള്ളാഹുവിനോടുള്ള അവന്റെ തീരുമാനത്തിൽ, അവന്റെ ഖളാഇൽ അക്ഷമ കാണിക്കുക. ഇതൊക്കെ ദരിദ്രർക്കുണ്ടാകുന്ന ഫിത്തനകളാണ്. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. മസീഹ് എന്ന് ഇവന് പേര് കിട്ടാനുള്ള കാരണം അവന്റെ ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ട രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ ബിൻ നബിയ്യൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു മിനൽ മസീഹ് ദജ്ജാൽ. ഏതൊരു നബിയാകട്ടെ തന്റെ സമൂഹത്തോട് മസീഹ് ദജ്ജാലിൽ നിന്ന് താക്കീത് ചെയ്യാത്തതായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് അവനിൽ നിന്ന് താക്കീത് ചെയ്യുന്നു, ഇന്ന മസീഹ് ദജ്ജാലി അഅ്വർ, മസീഹ് ദജ്ജാൽ അവൻ ഒറ്റക്കണ്ണനാണ്. വഇന്ന റബ്ബക്കും ലൈസ ബി അഅ്വർ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. അപ്പൊ അവന്റെ ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ട രൂപത്തിലാണ്. ഒരു കണ്ണാകട്ടെ ഉണങ്ങിയ മുന്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെയാണ്. ഇത് അവന്റെ പ്രകടമായ മറ്റൊരു നബിയും പറഞ്ഞു കൊടുക്കാത്ത അടയാളങ്ങളിൽ ഒന്നാണ്. ഒരു കണ്ണ് തുടച്ചു നീക്കം, അതുകൊണ്ടാണ് മസീഹ് എന്ന പേര് അവന് കിട്ടിയത്. മസഹ എന്ന് പറഞ്ഞാൽ തടവിനാൻ, മംസൂഹ് എന്ന അർത്ഥത്തിൽ തടവപ്പെട്ട കണ്ണുള്ളവൻ എന്ന അർത്ഥത്തിലാണ് മസീഹ് ദജ്ജാൽ എന്ന പേര് വന്നത്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ, ദജിൽ എന്ന് പറഞ്ഞാൽ എല്ലാവിധ വൃത്തികേടുകളും കളവും കാര്യമായി ചെയ്യുന്നവനാണ് ദജിൽ, അതിനാണ് ദജിൽ എന്ന് പറയാം. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ധാരാളമായി കളവ് പറയുകയും സത്യത്തെ അസത്യമായി കാണിക്കുകയും ചെയ്യുന്നവൻ. അവന്റെ അടുത്ത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ദുനിയാവിൽ തന്നെ ഉള്ള ചില കാര്യങ്ങളെ അവൻ വ്യത്യസ്തമായ കോലത്തിൽ ആളുകൾക്ക് തോന്നിപ്പിക്കും. അതുകൊണ്ടാണ് ദജ്ജാൽ എന്ന പേരന്നെ അവന് കിട്ടിയത്. അവന്റെ കയ്യിൽ ഒരു നദി ഉണ്ടായിരിക്കും, ആ നദി യഥാർത്ഥത്തിൽ തീയാണ്. അവന്റെ കയ്യിൽ ഒരു തീ ഉണ്ടായിരിക്കും, അത് യഥാർത്ഥത്തിൽ നദിയാണ്, പക്ഷെ ആളുകൾക്ക് കാണുമ്പോൾ വ്യത്യസ്തമായി തോന്നും. ഇങ്ങനെ സത്യങ്ങൾ അസത്യമായി തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് അവന് ദജ്ജാൽ എന്ന പേര് തന്നെ കിട്ടിയത്. അപ്പൊ അവൻ മസീഹു ദജ്ജാലാണ്. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹു ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മസീഹു ദജ്ജാൽ അവന്റെ ഫിത്ന ദുനിയാവിലെ കടുത്ത ഫിത്നകളിൽ ഒന്നാണ്. അത് വേറെ തന്നെ വിശദീകരിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ, ജീവിതത്തിന്റെ ഫിത്ന, മരണത്തിന്റെ ഫിത്ന, ഖബറിലെ ഫിത്ന, ദജ്ജാലിന്റെ ഫിത്ന, ഈ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരങ്ങളിൽ സ്ഥിരമാക്കിയിരുന്ന കാര്യമാണ്. അല്ലാഹുമ്മ അഊദു ബിക മിൻ ആദാബിൽ ഖബർ വ മിൻ ആദാബിൻ നാർ വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വ മിൻ ഫിത്നത്തിൽ മസീഹ ദജ്ജാൽ. ഈ നാല് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പറഞ്ഞിരുന്നു. സലഫുകളിൽ ചിലർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നിസ്കരിച്ചവരെ വീണ്ടും നിസ്കരിപ്പിച്ചിട്ടുണ്ട്. ഇമാം താവൂസ് റഹിമഹുള്ള അദ്ദേഹം ചെയ്തതുപോലെ, അദ്ദേഹത്തിന്റെ മകൻ നിസ്കരിച്ചു, ഈ പ്രാർത്ഥന ചൊല്ലിയോ എന്ന് ചോദിച്ചപ്പോൾ ചൊല്ലിയിട്ടില്ല, വീണ്ടും പോയി നിസ്കരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് സലഫുകളിൽ ചില ആളുകൾക്ക് നിസ്കാരത്തിലെ വാജിബുകളിൽ ഒന്നാണ് ഇത് എന്ന അഭിപ്രായമുണ്ട്. ബഹുഭൂരിപക്ഷം പേരും സുന്നത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ശരി. اللهم اغسل عني خطاياي بماء الثلج والبرد. اللهم الله اغسل ني കഴുകണം. പ്രത്യേകം ശ്രദ്ധിക്കണം, اغسل എന്ന് പറഞ്ഞാൽ കഴുകലാണ്. എപ്പോഴാ കഴുകലാവുക? കുറച്ച് കഴുകുമ്പോൾ കഴുകലാവുന്നു. കേവലം വെള്ളം ഒഴിക്കലല്ല കഴുക എന്ന് പറഞ്ഞാൽ. اغسل ني കഴുകണം. خطاياي എന്റെ തിന്മകൾ. بالماء എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, ബറദ് എന്ന് പറഞ്ഞാൽ ആലിപ്പഴമാണ്. ഇവ രണ്ടും കലർത്തിയുള്ള വെള്ളം കൊണ്ട് അള്ളാഹുവെ നീ എന്റെ തിന്മകളെ കഴുകണം. എന്തുകൊണ്ടാണ് മഞ്ഞും ആലിപ്പഴവും പ്രത്യേകം എടുത്തു പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞു, തിന്മകൾ അവ കൽബിൽ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ചൂടുണ്ടാക്കും, ഹൃദയത്തിന് കടുത്ത ഉഷ്ണമുണ്ടാക്കും, ഹൃദയത്തെ കരിച്ചു കളയും. തിന്മകൾ ഹൃദയത്തെ കരിച്ചു കളയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകൾക്ക് ഫിത്നകൾക്ക് ഉദാഹരണം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫിത്നകൾ കൽബ് രുചിച്ചു കഴിഞ്ഞാൽ നുക്കിതത് ഫീഹി നുക്തതുൻ സൗദ, കൽബിന്റെ മേൽ ഒരു കറുത്ത പുള്ളി വീഴും. അങ്ങനെ വീണു വീണത് കരിക്കട്ട പോലെ ഒന്നാണ്. അപ്പൊ തിന്മകൾ ഹൃദയത്തെ നശിപ്പിക്കും, കരിച്ചു കളയും. ആ കരി നീക്കണമെങ്കിൽ, ആ ചൂട് അകറ്റണമെങ്കിൽ തണുത്ത വെള്ളമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, തിന്മകൾ നരകത്തിന്റെ തീയിലേക്ക് നിന്നെ നയിക്കുന്ന കാര്യമാണ്. അപ്പോൾ നരകത്തിലെ തീ പോലെയാണ് തിന്മകൾ. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ ഏറ്റവും സഹായിക്കുന്ന ചിന്തയാണത്. നീ ഒരു തിന്മ ചെയ്യുമ്പോൾ നരകം നീ മുന്നിൽ കണ്ടാൽ മതി അതിൽ നിന്ന് രക്ഷപ്പെടാൻ. ആ തീയിനെ കെടുത്തണമെങ്കിൽ വെള്ളം വേണം. അതിൽ തന്നെ ഏറ്റവും ചൂട് പെട്ടെന്ന് ശമിപ്പിക്കുക മഞ്ഞും ആലിപ്പഴവും കലർത്തിയ വെള്ളമാണ്. കാരണം അതിൽ തണുപ്പുണ്ടാവും, കേവലം വെള്ളം പോലെയല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ബിമാ ഇസൽജു വൽ ബറദ് എന്ന് എടുത്തു പറഞ്ഞത്. മാത്രമല്ല മറ്റൊരു സൂചന കൂടി ഇതിലുണ്ട്. തിന്മകൾ നിന്റെ പക്കൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മഗ്ഫിറത്ത് ഇറങ്ങേണ്ടത് ആകാശത്ത് നിന്ന്, ആലിപ്പഴം ആകാശത്ത് നിന്ന് പെയ്യുന്നത് പോലെ. തണുത്ത നീരുറവ നിന്റെ ശരീരത്തിലേക്ക് പതിക്കുന്നത് പോലെ മഗ്ഫിറത്ത് നിന്റെ ശരീരത്തെ പൊതിയേണ്ടതുണ്ട്. ونقي قلبي من الخطايا كما نقيت الثوب الابيض من الدنس. ونقي نقي എന്ന് പറഞ്ഞാൽ നഖാഇൽ നിന്നാണ്, ശുദ്ധീകരിക്കണം. ونقي അല്ലാഹുവേ നീ ശുദ്ധീകരിക്കണം. നഖാഇൽ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാക്കി, ഒരു ഭാഗം പോലും ബാക്കി വെക്കാതെ ചെളി അതിന്റെ തരിമ്പോലും ഇല്ലാതെ വൃത്തിയാക്കുന്നതിനാണ് അങ്ങനെ പറയാ. ونقي നീ ശുദ്ധീകരിക്കണം. കൽബി എന്റെ ഹൃദയം. ഇവിടെയൊക്കെ കൽബ് പറയാനുള്ള കാരണം എന്താണ്? കൽബ് നന്നായാൽ ശരീരം നന്നാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വനഖി കൽബി എന്റെ കൽബിനെ നീ ശുദ്ധീകരിക്കണം. മിനൽ ഖതായ തിന്മകളിൽ നിന്ന്. കമാ നഖൈത സൗബൽ അബ്യദ മിന ദനസ്, വെളുത്ത വസ്ത്രം ദനസിൽ നിന്ന്. ദനസ് എന്ന് പറഞ്ഞാൽ മാലിന്യം, അഴുക്ക്. അഴുക്കിൽ നിന്ന് വെളുത്ത വസ്ത്രം ശുദ്ധീകരിക്കുന്നത് പോലെ നീ എന്റെ കൽബിനെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കണം. എന്തുകൊണ്ട് വെളുത്ത വസ്ത്രം പ്രത്യേകം പറഞ്ഞത്? നിന്റെ കയ്യിലൊരു വെളുത്ത വസ്ത്രമുണ്ട്, ഒരു കളറുള്ള ഡ്രസ്സുണ്ട്. വെളുത്ത വസ്ത്രം കഴുകുമ്പോൾ നീ എല്ലാ ഭാഗം നോക്കും. കാരണം അതിൽ എന്തെങ്കിലും വൃത്തികേടായാൽ അത് പെട്ടെന്ന് പുറത്തേക്ക് കാണും. കളറുള്ള ഡ്രസ്സാണെങ്കിലോ, പ്രത്യേകിച്ച് കറുത്ത ഡ്രസ്സോ അതിൽ മറ്റെന്തെങ്കിലും ഡ്രസ്സാണെങ്കിലോ, അതിൽ പൊടിയോ മറ്റോ ആയാൽ പൊതുവെ പുറത്തേക്ക് കാണില്ല. അപ്പോൾ വെളുത്ത വസ്ത്രം ശുദ്ധീകരിക്കുമ്പോൾ നീ നന്നായി ശ്രദ്ധിക്കും. അതുപോലെ നീ എന്റെ കൽബ് വൃത്തിയാക്കണം. അതുപോലെ നീ എന്റെ കൽബ് വൃത്തിയാക്കണം. മാത്രമല്ല സഹോദര, നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം തിന്മകൾ ചെയ്യുന്നിടത്തോളം നമ്മുടെ കൽബ് വൃത്തികേടാകുന്നുണ്ട്, അത് മാലിന്യം കൊണ്ട് നിറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് കരിക്കട്ട പോലെയാവും. പിന്നീട് അത് നന്മ തിരിച്ചറിയില്ല, തിന്മ വേർതിരിച്ചറിയില്ല. അപ്പൊ തിന്മകൾ നമ്മുടെ തിന്മ, നമ്മൾ വിചാരിക്കും ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള എന്റെ ബന്ധം അവസാനിച്ചു. ഇല്ല, നീ ശരിയായി തൗബ ചെയ്യുന്നത് വരെ ആ തിന്മയുടെ ആധാറുകൾ, അതിന്റെ സ്വാധീനങ്ങൾ നിന്റെ കൽബിൽ ബാക്കിയായിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും നിന്നെ വിട്ടുപിരിയില്ല. എന്തെങ്കിലും ഒരു പ്രയാസം ആ തിന്മ കൊണ്ട് നിനക്ക് വരാതിരിക്കൂല. എന്താ കൽബിനോ ശരീരത്തിനോ അതുകൊണ്ട് ബാധിക്കാതെ ഒരു തിന്മയും ബാക്കിയാവില്ല. ദുനിയാവിൽ അതിന്റെ എന്തെങ്കിലും ഒരു അസർ നിനക്ക് കാണാൻ പറ്റും. സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഇത് അദ്നബ് തുദംബൻ അറാ അസറഹു ഫീ ജാരിയതി വദാബതി, ഞാൻ എന്തെങ്കിലും തിന്മ ചെയ്താൽ അതിന്റെ അടയാളം എന്റെ വേലക്കാരിയുടെ അടുക്കലോ എന്റെ യാത്രാവാഹനത്തിലോ ഞാൻ കാണാറുണ്ട്. നിങ്ങൾ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റും. തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അസർ ജീവിതത്തിൽ എന്തായാലും വന്നുകൊണ്ടിരിക്കും, രഹസ്യമായി ചെയ്താൽ പോലും. ആൾക്കാരുടെ ബഹുമാനത്തിൽ വ്യത്യാസം വരും, പെരുമാറ്റത്തിൽ വ്യത്യാസം വരും, നിന്റെ മുഖത്ത് വ്യത്യാസം വരും. തിന്മക്ക് ഇരുട്ടുണ്ട്, നന്മക്ക് വെളിച്ചുള്ളതുപോലെ മുഖത്ത് വരെ നീ അതിന്റെ വ്യത്യാസം തിരിച്ചറിയും. അതുപോലെ തന്നെ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ എന്ന ഗ്രന്ഥത്തിൽ ധാരാളക്കണക്കിന് ആധാറുകൾ തിന്മക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ നിന്റെ കൽബ് ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് വനത്തി കൽബി, എന്റെ കൽബിനെ നീ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞത്. وباعد بيني وبين خطاياي كما باعدت بين المشرق والمغرب. وباعد باعد എന്ന അറബിയിൽ പറയ അങ്ങേയറ്റം അകറ്റുന്നതിനാണ്. അബഇദ് എന്നാണ് അകറ്റാന്നുള്ളതിന് പറയാം. ബാഇദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അകറ്റണം എന്നാണ്. وباعد അല്ലാഹു നീ അങ്ങേയറ്റം അകറ്റണം. بيني وبين خطاياي എനിക്കും എന്റെ തിന്മകൾക്കും ഇടയിൽ അങ്ങേയറ്റം നീ അകൽച്ച ഉണ്ടാക്കണം. كما باعدت بين المشرق والمغرب കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ നീ അകൽച്ച ഉണ്ടാക്കിയതുപോലെ. കിഴക്കും പടിഞ്ഞാറും ഒരേ സമയം ഒരു സ്ഥലത്ത് തന്നെ ആക്കാൻ പറ്റുമോ? ഒരിക്കലുമല്ല. അതുപോലെ ഇനി ഒരിക്കലും കൂടിച്ചേരാത്ത രൂപത്തിൽ നീ എന്നെയും എന്റെ തിന്മകളെയും അകറ്റണം. ഈ പറഞ്ഞത് ചെയ്തു പോയ തിന്മകൾക്ക് ബാധകമാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ഈ തിന്മ എന്റെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല, അത് മായ്ച്ചിരിക്കണം, ഇതിനകറ്റണം. ഞാൻ ചെയ്തു പോയ തെറ്റാണ്, ആ തെറ്റിനെ അള്ളാഹു നീ എന്നിൽ നിന്ന് അകറ്റണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾക്ക് ബാധകമാണ്. ഈ ദുആ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തിന്മകൾ മാറ്റാൻ പറ്റാത്ത പ്രയാസം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളിത് പ്രാർത്ഥിക്കും. അതിന്റെ അസർ ശരിക്കും നിങ്ങൾ കാണും. തിന്മകളിൽ നിന്ന് അകലാൻ ഏറ്റവും സഹായിക്കുന്ന ദുആകളിൽ ഒന്നാണിത്. അള്ളാഹു മബാഇദ് ബൈനി വബൈന ഖതായായി, എനിക്കും എന്റെ തിന്മകൾക്കും ഇടയിൽ അള്ളാഹുനെ അങ്ങേറ്റ അകൽച്ച ഉണ്ടാക്കണം. ഞാൻ ഒരു ഭാഗത്താണെങ്കിൽ തിന്മ ഒരു ഭാഗം, അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എന്നെ എത്തിക്കരുത്. പിന്നീട് നീ ചിലപ്പോൾ നിന്റെ കൽബിൽ ആ തിന്മയോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പ് അനുഭവിക്കും. ഏതുവരെ? ചിലപ്പോൾ നീ ആ തിന്മ ചെയ്യണമെങ്കിൽ വെറുപ്പോടുകൂടി ചെയ്യേണ്ടി വരും. ആ അവസ്ഥ ചിലപ്പോൾ നിനക്കുണ്ടാവും. നമ്മൾ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ചില തിന്മകൾ പിന്നീട് കൽബിന് അങ്ങേയറ്റം വെറുപ്പുണ്ടാവുന്ന അവസ്ഥ നിനക്ക് ഇതുകൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ ഒബൈന ഖതായായി, അല്ലാഹു മബഅഇബൈന ഉബൈന ഖതായായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ അള്ളാഹുവെ എനിക്ക് വരാനിരിക്കുന്ന തിന്മകൾ അതിനെയും എന്നെയും നീ അങ്ങേയറ്റം അകറ്റണമേ എന്ന അർത്ഥം കൂടി ഇതിനുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹു എന്നെയും എന്റെ തിന്മകളെ നീ അങ്ങേയറ്റം അകറ്റണമേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തിന്മകൾ അഫു ചെയ്യാനാണ്. അള്ളാഹു നീ അത് മായ്ച്ചു കളയണം, എന്റെ ഏടുകളിൽ നിന്ന് മായ്ച്ചു കളയണം. വയംഹു അല്ലാഹു മാ യശാ വയുസ്ബിത് വഅന്തഹു ഉമ്മുൽ കിതാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയും. അതുപോലെ തന്നെ അള്ളാഹു നീ ഇതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശങ്ങളിലുണ്ട്. വല്ലാഹു തആല ആലം.